അവരെ സംബന്ധിച്ചിടത്തോളം 1979 തുടങ്ങിയ ദുരിതപർവം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇറാനികൾ ഇറാനിനുള്ളിലും പുറത്തുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലക്ക് ഈ പുരോഹിത ഭരണകൂടം സ്ഥാനഭ്രഷ്ടമാവുക എന്നത് അവരുടെ ജീവിത സാഫല്യമായിരിക്കും. മാത്രവുമല്ല, പശ്ചിമേഷ്യയിലെ തന്നെ പ്രധാന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനിയൻ പുരോഹിത ഭരണകൂടം സ്ഥാനഭ്രഷ്ടമാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു സംഗതിയായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്നത്, അതിജീവന ഭീഷണി നേരിടുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ഇറാനിൽ നിന്നാണ്. അത് അവർ അമേരിക്കൻ പക്ഷപാതികളായതുകൊണ്ടാണ് എന്ന എളുപ്പത്തിലുള്ള ഒരു ന്യായീകരണം കൊണ്ട് അല്ലെങ്കിൽ എളുപ്പത്തിലുള്ളൊരു വിവരണം കൊണ്ട് പല നമുക്കങ്ങനെ പറഞ്ഞു വിടാവുന്നൊരു കാര്യമല്ല. വാസ്തവത്തിൽ അതിന് വലിയ ന്യായങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫിലുള്ള ഷിയ വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഗൾഫിലെ ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിത്തീർക്കാനുമുള്ള ശ്രമങ്ങൾ ഇറാൻ എത്രയോ വർഷങ്ങളായി ശ്രമിച്ചു വരുന്നതാണ്. അതിൽ തന്നെ ഇറാനിയൻ ഭീഷണി ആ അർത്ഥത്തിൽ നേരിടുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ ബഹ്റൈൻ. 70% 12 ഷിയാക്കളുള്ള ബഹ്റൈൻ ഒരു ആ നിലക്ക് ഇറാനിൽ നിന്ന് നേർക്കുനേരെ അതിജീവന ഭീഷണി നേരിടുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഏറ്റവും കൂടുതലുള്ള ഈസ്റ്റേൺ മേഖലകളെല്ലാം തന്നെ, കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ഷിയ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ സൗദിയിലെ ഭരണകൂടത്തെ രാജഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ള ഭീതി എല്ലാ കാലങ്ങളിലും നിലനിന്നു പോന്നിട്ടുണ്ട്. അതേപോലെ കുവൈത്തിൽ 25% ഷിയാക്കളാണ്. മാത്രവുമല്ല, ഈ പറയുന്ന ഷിയ 12 ഷിയാക്കളായിട്ട് സൗദിയിലും ബഹ്റൈനിലും കുവൈത്തിലുമുള്ള ഈ ജനങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ഇറാനോട് കൂറു പുലർത്തുന്നവരുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇറാനിൽ നിന്ന് യഥാർത്ഥ അതിജീവന ഭീഷണി ഈ ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ എന്തായാലും ഇറാനിലെ പൗരോഹിത ഭരണകൂടം ഇല്ലാതാവുന്നത് ഗൾഫിലെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ പശ്ചിമേഷ്യയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും മറ്റ് അറബ് രാജ്യങ്ങളിൽ പലതിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അങ്ങനത്തെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും, ഇപ്പം ആ ജോർഡാനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ പുരോഹിത ഭരണകൂടത്തിന് പകരം ഇറാനിൽ ഇവരുമായി കുറച്ചുകൂടെ നല്ല രൂപത്തിൽ ബന്ധങ്ങൾ നിലനിർത്താവുന്ന, വേറെ നിലക്ക് പ്രാദേശികമായ അഭിവാഞ്ചകളില്ലാത്ത, അറബ് ലോകത്തെ രാഷ്ട്രീയത്തിൽ നിരന്തരമായി ഇടപെട്ട് അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താത്തൊരു ഭരണകൂടം ഇറാനിൽ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാനുള്ള അമേരിക്കൻ നേതൃത്വത്തിലുള്ളൊരു സൈനിക ശ്രമത്തിന് സാധാരണഗതിയിൽ പശ്ചിമേഷ്യയിൽ നിന്നും വടക്കൻ ആഫ്രിക്കയിൽ നിന്നും വ്യാപകമായ പിന്തുണ ലഭിക്കാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത. മാത്രമല്ല, അതോടുകൂടി ഈ സംഘർഷം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം എന്നുള്ളതിൽ നിന്ന് മാറി ഇറാനും ഇറാൻ്റെ ശത്രുക്കളും തമ്മിലുള്ള ഒരു സംഘർഷമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിലേറ്റവും പ്രധാന. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇറാൻ നേർക്കുനേരെ യുദ്ധത്തിലിറങ്ങുന്നതിന് പകരം തങ്ങളുടെ പ്രതിരോധ അച്ചുതണ്ട് ശക്തികളെ കുറച്ചുകൂടെ ഫലപ്രദമായും ഒരുപക്ഷെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടും ഇസ്രായേലിനെതിരിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇതാണ് ഒന്നാമത്തൊരു സാധ്യത നമ്മൾ കാണാവുന്നത്. ഇറാൻ യുദ്ധത്തിൽ നേർക്കുനേരെ ഇറങ്ങുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഇറങ്ങുകയായിരുന്നുവെങ്കിൽ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് ശേഷം സംഭവിക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇറാന് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു എന്ന് തങ്ങളുടെ അനുയായികളെയും ലോകത്തെയും ഒരു ഭാഗത്ത് ബോധ്യപ്പെടുത്തുകയും മറുഭാഗത്ത് നേർക്കുനേരെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാത്ത രീതിയിലുള്ളൊരു തന്ത്രമാണ് അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. അതിനിടക്ക് മുമ്പ് ചെയ്തതുപോലെ ഇസ്രായേലിലേക്ക്
എവിടെയും തട്ടാത്ത ചില മിസൈൽ ഉൾവിടുകയും അങ്ങനത്തെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയേക്കാം. പക്ഷേ കൃത്യമായ രൂപത്തിലുള്ള ഒരു യുദ്ധത്തിലൊരു കക്ഷിയായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് തള്ളിക്കളയാം. രണ്ടാമത്തത്, ഹിസ്ബുള്ള ഹസൻ നസ്റുള്ള അടക്കം നേതൃനിരയിൽ പലരും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇതുവരെ നിലനിന്നിരുന്നതുപോലെ ഉള്ള ഒരു വലിയ ശാക്തിക അച്ചുതണ്ടായിട്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായൊരു ഉത്തരം പറയുക അത്ര പ്രയാസമല്ല. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആയുധ കൂമ്പാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയതാണ്. 200,000+ മിസൈലുകളും റോക്കറ്റുകളും അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഗണ്യമായ രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ, സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് കഴിയും. പക്ഷേ അതേസമയത്ത് സൈനികമായി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ മാത്രമുള്ള ശേഷി ഹിസ്ബുള്ളക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല. പ്രത്യേകിച്ച് ഹസൻ നസ്റുള്ള അടക്കമുള്ള ഒരു നേതൃ രംഗത്തുള്ളവർ അപ്രത്യക്ഷമാവുകയോ കൂടി ചെയ്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവർ ഇനി വരുന്ന സാഹചര്യത്തെ നേരിടുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. അതേസമയം ഹസൻ നസ്റുള്ളയുടെ മരണം കൂടി നടന്നു കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ഹിസ്ബുള്ളയെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള സാഹസികമായ ശ്രമങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മുമ്പ് ചെയ്തതുപോലെ ഇസ്രായേൽ സൈന്യത്തെ ലബനോനിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന യുദ്ധം കുറച്ചും കൂടെ വ്യാപകമായൊരു യുദ്ധമായിട്ട് മാറും. ഇസ്രായേലി സേന തെക്കൻ ലബനോൻ വന്ന് പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം. അങ്ങനെ വരികയാണെങ്കിൽ ധാരാളം ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ലബനോനിൽ മരിക്കാൻ ഇടയാവും. മാത്രമല്ല ലബനോനിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന പല നിലക്കുള്ള ധ്രുവീകരണങ്ങൾക്ക് അത് ആക്കം കൂട്ടുകയും ചെയ്യും. കാരണം ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ലബനോനിൽ പ്രത്യേകിച്ചും അറബ് ലോകത്ത് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇസ്രായേലിനോട് മുഖാമുഖം പോരാടുന്ന നേരിടുന്ന ഒരു ശക്തി എന്നുള്ള നിലക്ക്, അതൊരു ഷിയ വിഭാഗമാണെങ്കിലും അറബികൾ ഒന്നടങ്കം തന്നെ, അറബികളുടെ ഒരു വലിയ വിഭാഗം ഏറ്റവും ചുരുങ്ങിയത് ഹിസ്ബുള്ളയെ മാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായ രൂപത്തിൽ ശ്ലാഘിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഒരു ഷിയ മിലീഷ്യ ഇത്രയും സ്വാധീനം ചെലുത്തുകയും ഒരു ശാക്തിക ചേരിയായി നിലനിൽക്കുകയും ചെയ്യുന്നതിൽ അവർക്കുള്ള ഒരു അലോസരം അതും ഇതേ സമയത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ലബനോനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലബനോൻ ഒരു സാധാരണ പിന്തുടർന്ന് വരുന്ന ലബനോനിലെ ഭരണക്രമം എന്ന് പറയുന്നത് ഒരു കൺഫഷണൽ സ്റ്റേറ്റ് ആണ്. അതായത് മത സ്വത്വത്തിനനുസൃതമായി, മതസ്വത്വങ്ങളുടെ ജനസംഖ്യക്കനുസൃതമായി രൂപീകരിക്കപ്പെട്ടൊരു ഭരണ സംവിധാനമാണ് ലബനോനിലുള്ളത്. ലബനോനിൽ പ്രസിഡന്റ് എപ്പോഴും ഒരു ക്രിസ്ത്യാനിയായിരിക്കും. ലബനോനിലെ പ്രധാനമന്ത്രി സുന്നി മുസ്ലിം ആയിരിക്കും. പാർലമെന്റ് സ്പീക്കർ ഷിയ ആയിരിക്കും. അപ്പൊ ആ നിലക്ക് വളരെ ശ്രദ്ധയോടെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നിലനിർത്തി വരുന്ന ഈ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ശാക്തിക മാത്സര്യങ്ങളും സഹവർത്തിത്വവും ഒക്കെ ഒരേപോലെ നിലനിർത്തി വരുന്ന ലബനോനിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ സമ്പൂർണമായി മാറ്റിമറിക്കാൻ ഹിസ്ബുള്ള പൂർണ്ണമായി പരാജയപ്പെടുകയാണെങ്കിൽ അത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഹിസ്ബുള്ള വരുന്നതിന് മുമ്പ് വാസ്തവത്തിൽ ലബനോനിലെ ഷിയാക്കൾ അങ്ങേയറ്റം അവഗണിതരായ ദുർബലരായ ഒരു വിഭാഗമായിരുന്നു. അവിടെ നിന്നാണ് ഹിസ്ബുള്ള ഷിയാക്കളെ, അവർ ജനസംഖ്യയിൽ ഭൂരിഭാഗമൊന്നും അല്ലെങ്കിൽ പോലും, അവരെ ലബനോനിലെ ഏറ്റവും ഗണ്യമായ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പം ലബനോനിലേക്ക് ഇസ്രായേൽ വരുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. മിക്കവാറും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ രക്തരൂഷിതമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. ആ യുദ്ധത്തിൽ ഒരുപക്ഷെ ഗാസയിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ലബനോനിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകും. മാത്രവുമല്ല, അങ്ങനെ വരുമ്പോൾ അതിനെതിരെയുള്ള അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള അന്തർദേശീയ പ്രതികരണങ്ങളും അന്തർദേശീയ പ്രതിധ്വനികളും ഒക്കെ തന്നെ പല രീതിയിൽ വരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ ഫലസ്തീൻ പ്രശ്നം, അതാണ് ഇതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായൊരു സംഗതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇപ്പം ലബനോനിലേക്ക് യുദ്ധം വ്യാപിക്കുക, മറ്റ് നിലക്കുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പം ഒക്ടോബർ 7 മുതൽക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നു, പല നിലക്കുള്ള നരനായാട്ട് നടക്കുന്നു, 10,000-ക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു, ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ലോകം മുഴുവൻ ഫലസ്തീനികളുടെ ഒരവസ്ഥ, സ്വന്തമായൊരു രാജ്യമില്ലാത്ത, നിരന്തരമായി കൊളോണിയൽ അധിനിവേശത്തിനെയും കൊളോണിയൽ ക്രൂരതകൾക്കും വിധേയരായി കൊണ്ടിരിക്കുന്നൊരു ജനത എന്നുള്ളൊരു സംഗതി മുമ്പൊന്നുമില്ലാത്തത്ര ലോക ജനതക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നിരുന്നൊരു സാഹചര്യത്തിന് മാറ്റം വരികയും ഫലസ്തീൻ പ്രശ്നം വീണ്ടും അതിനു മുമ്പുള്ള പല ഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ ലോകശ്രദ്ധയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ലബനോൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ആ നിലക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രാദേശിക സംഘർഷം ആയി ഇത് പരിണമിക്കുകയും ചെയ്യും. അത് ഫലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമായിരിക്കും എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം.
അപ്പൊ അതിൽ സംഭവിക്കാൻ പോകുന്നൊരു ഒരു 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 കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് സംഘർഷം മാറുന്നതോടുകൂടി ഫലസ്തീനും ഫലസ്തീനികളുടെ പ്രശ്നങ്ങളും അവിടെ കൊന്നൊടുക്കപ്പെട്ട 10,000-ക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ലോക ശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായി മാറുകയും ഇത് ഒരു സാധാരണ ഒരു യുദ്ധം, പലയിടത്തും നടക്കുന്നത് പോലത്തെ ഒരു സാധാരണ ഒരു യുദ്ധം, അതിൽ കുറെ ആളുകൾ മരിച്ചു വീഴുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയാകും എന്ന് ഭയപ്പെടാവുന്നതാണ്. മാത്രവുമല്ല ഇത് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു യുദ്ധം, ഫലസ്തീൻ ഫലസ്തീനികൾ ഈ രംഗത്ത് ഇതിൽ നിന്ന് ലോകശ്രദ്ധയിൽ നിന്ന് നിഷ്ക്രമിക്കുകയും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം, അല്ലെങ്കിൽ ഇറാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആ നിലക്കുള്ള ഒരു പ്രാദേശിക യുദ്ധം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഇത് മാറുകയാണെങ്കിൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ അവർ നേടിയെടുത്ത ലോകശ്രദ്ധയും അവരുടെ പ്രശ്നത്തിന് ലോകത്ത് വലിയൊരു വിഭാഗം ആളുകളിൽ ഉണ്ടായി വന്നിട്ടുള്ള അനുകൂല മനസ്ഥിതിയും ഒക്കെ തന്നെ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും ഇത് വീണ്ടും ഒരു സാധാരണ പ്രാദേശിക സംഘർഷമായി മനസ്സിലാക്കപ്പെടുന്ന ഒരവസ്ഥ വരികയും ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം ഇതിനി ഏതൊക്കെ നിലക്ക് പരിണമിച്ചു കഴിഞ്ഞാലും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധം, ഈ ഇത് വേറെ നിലക്ക് ഇറാൻ അനുകൂലമായി വേറെ രാജ്യങ്ങൾ വരികയും അതിനെതിരായിട്ട് മറ്റു കുറെ രാജ്യങ്ങൾ യുദ്ധത്തിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് തുടക്കം മുതൽ പലരും ചൂണ്ടിക്കാണിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിനൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് തുടക്കം മുതൽക്ക് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതേസമയത്ത് ലബനോൻ എന്ന് പറയുന്നൊരു രാജ്യം, വളരെ ചെറിയൊരു രാജ്യം, അതിൻ്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങേയറ്റം പരിതാപകരമായൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലബനീസ് കറൻസിയുടെ മൂല്യം എന്നൊക്കെ പറയുന്നത് അനുദിനം ശോഷിച്ചു വരുന്നൊരു കറൻസിയാണ്. എന്തെങ്കിലും പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വരെ ഒരു ചാക്ക് നിറയെ നോട്ടുകെട്ടുകളുമായി പോകേണ്ട ആ നിലക്കുള്ള അത്രയും മോശമായൊരവസ്ഥയാണ് ലബനോനിലുള്ളത്. ലബനോൻ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അതിൻ്റെ മേലെയാണ് ഇപ്പം ലബനോൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് കൂടി വലിച്ചിഴക്കപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അയാൾ ഏതറ്റം വരെയും പോകും. കാരണം അയാൾക്ക് പശ്ചിമേഷ്യയിലെ സുരക്ഷയോ ഇസ്രായേലിന്റെ ഭാവിയോ ഇസ്രായേലിന്റെ സുരക്ഷയോ ഒന്നുമല്ല അയാളുടെ പ്രശ്നം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭരണം, അധികാരം നിലനിർത്തുക എന്നതും അയാളെയും അയാളുടെ ഭാര്യയെയും എങ്ങനെയെങ്കിലും ജയിലിൽ പോകുന്നതിൽ നിന്ന് ജയിലിൽ പോകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അയാൾക്കുള്ളത്. അപ്പൊ ആ നിലക്ക് ഇസ്രായേലിലെ ജനങ്ങളിൽ തന്നെ മഹാഭൂരിഭാഗവും അയാൾക്കെതിരാണ്. അയാളെ അനുകൂലിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അയാൾക്ക് അയാളുടെ അഴിമതിയും അയാളുടെ അധികാര ദുർവിനിയോഗവും വൃത്തികേടുകളും ഒന്നും ഇസ്രായേൽ ആരും ചോദ്യം ചെയ്യാത്തൊരു സാഹചര്യം അയാൾക്ക് നിലനിർത്താൻ പറ്റുക. അതുകൂടി ഇതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് വേണം പറയാൻ. മാത്രവുമല്ല ഇതൊരു ഇറാൻ
ഇസ്രായേൽ സംഘർഷമായി പൂർണാർത്ഥത്തിൽ രൂപപ്പെടുന്നതോടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇറാനുമായി പരമ്പരാഗതമായി ചരിത്രപരമായി സംഘർഷമുള്ള പശ്ചിമേഷ്യയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനോട് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകാനാണ് സാധ്യത തെളിഞ്ഞു വരുന്നത്. അതോടൊപ്പം ഹിസ്ബുള്ളയും ഹൂസികളും അടങ്ങുന്ന ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലീഷ്യകൾ അടങ്ങുന്ന പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാവി എന്തായിരിക്കും ഹസൻ നസ്റുള്ള ഇല്ലാത്ത ഒരു കാലത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് ഒന്നുകൂടെ വന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഹസൻ നസ്റുള്ള എന്ന വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഷിയ ഇറാനിയൻ പക്ഷപാതങ്ങളോടെല്ലാം ഒപ്പം കഴിഞ്ഞ 50 കൊല്ലത്തിൽ അറബ് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഐതിഹാസിക വീരപുരുഷ പരിവേഷമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം ആ നിലക്ക് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളവും ഇറാനെ സംബന്ധിച്ചിടത്തോളവും മറുപടി കൊടുക്കാതെ പോകാൻ കഴിയാത്തൊരു സംഗതിയാണ്. പക്ഷെ അതെങ്ങനെയായിരിക്കും, അത് അതിന്റെ തോത് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ എളുപ്പമല്ല. എന്താണെങ്കിലും 7 ഒക്ടോബർ തുടങ്ങിയ സംഘർഷം കുറെ കൂടെ ഗുരുതരമായ കുറെ കൂടെ സങ്കീർണമായ പ്രവചനങ്ങളെ അസാധ്യമാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത കൈവരും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം.